നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മാത്രമല്ല ദൈവം കരുണ കാണിക്കുന്നത്. അതിനേക്കാൾ ഉന്നതമായ വിധത്തിലും പിതാവ് തന്റെ കരുണ വെളിപ്പെടുത്താറുണ്ട്. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു, തെറ്റിദ്ധരിക്കരുത് കരുണയെ. കുറച്ച് ദിവസങ്ങളായി ഒരു മനുഷ്യൻ രോഗിയായി ആശുപത്രി കിടക്കയിലാണ്. ഐസൊലേഷൻ മുറി ആവശ്യമുള്ള രോഗി. തൽക്കാലം മുറിയുടെ ലഭ്യതക്കുറവ് മൂലം അദ്ദേഹത്തെ പ്രത്യേകമായി സജ്ജീകരിച്ച മറ്റൊരു മുറിയിലാണ് കിടത്തിയിരുന്നത്. എല്ലും തോലുമായ ശരീരം വാരിയെല്ലുകൾ എണ്ണാവുന്ന വിധത്തിലാണ്. ആ ശരീരത്തിൽ വളരെ വീർത്തുകെട്ടിയ ഉദരം. ദേഹം മുഴുവൻ മഞ്ഞ നിറം. കണ്ണുകൾ കൂടുതൽ മഞ്ഞ നിറത്തിൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. ശ്വാസമെടുക്കാൻ അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടുന്നു. ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേഴ്സുമാർ മാറി മാറി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോഴുള്ള ഒരു ഭയാനകത്വം അവിടെ ചർച്ചയായിരുന്നു. ഒടുവിൽ എന്റെ ഊഴം എത്തിച്ചേർന്നു. രാവിലെ ജോലിക്കായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. ഈശോയെ, നമുക്ക് ഇന്നെന്തെങ്കിലും ഈ സഹോദരന് വേണ്ടി ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈശോയെ കൂടെ കൂട്ടി അദ്ദേഹത്തോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. രാത്രിയിൽ ഉറങ്ങിയോ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം അല്പനേരം ചെലവഴിച്ചു. കഴിക്കാതെ മാറ്റിവച്ചിരിക്കുന്ന പ്രഭാത ഭക്ഷണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രോഗാവസ്ഥ കൊണ്ടുതന്നെ അദ്ദേഹം വളരെ അവശനാണ്. ഭക്ഷണം കഴിക്കാൻ കുറച്ച് ദിവസങ്ങളായി തോന്നുന്നില്ല. പലപ്പോഴും കൊണ്ടുവന്ന ഭക്ഷണം കളയേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്തോ ദുഃഖഭാരത്താൽ നിറയുന്ന പോലെ. കട്ടിലിനടുത്തുള്ള ഒരു കസേരയിൽ ഞാൻ ഭക്ഷണവുമായി ഇരുന്നു. മരുന്ന് കഴിക്കാനുള്ളതാണെന്നും ഭക്ഷണം കഴിച്ചേ മതിയാകൂ എന്നും ഞാൻ ശഠിച്ചു. അല്പം പിണക്കത്തോടെ ആ കണ്ണുകൾ എന്നെ നോക്കി. പെട്ടെന്നാണ് ഡോക്ടർ മുറിയിലേക്ക് കടന്നു വന്നത്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നീട് വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ മടങ്ങാനൊരുങ്ങി. അദ്ദേഹം ഡോക്ടറോട് പരിശോധിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു. ഹോസ്പിറ്റലിൽ അഡ്മിഷനാകാനും തുടർന്നുള്ള ചികിത്സയ്ക്ക് നൽകാനും തന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വലിയ കടബാധ്യതയിലാണ് കുടുംബം. നാണക്കേടും ഭയവും മൂലം അദ്ദേഹം വീട്ടിൽ പോകാതെയായി. കടങ്ങൾ തീർത്ത ശേഷം ഭാര്യയെയും മക്കളെയും നേരിട്ട് കാണാൻ പോകണം എന്ന് ആഗ്രഹമുണ്ട്. എന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഡോക്ടർ എനിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ മുഴുവൻ പണവും പിന്നീട് തിരിച്ചടച്ചുകൊള്ളാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണുനീരിന് നിർവചിക്കാനോ അളക്കാനോ കഴിയാത്തൊരു ചൂട് ഉള്ളതുപോലെ. ഡോക്ടർ അല്പനേരം നിശബ്ദത പാലിച്ചു. ഒടുവിൽ ജീവൻ രക്ഷിക്കാനുള്ള ക്രിട്ടിക്കൽ അവസരങ്ങളിൽ പരിഗണിക്കുന്ന ഒരു വഴി ചെയ്യാമെന്ന് വാക്കു നൽകി തിരിച്ചുപോയി. ഇനി എന്റെ കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ എന്റെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുതങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചു. സ്പൂൺ കൊണ്ട് ഞാൻ ഭക്ഷണം വാരി കൊടുക്കുന്നതിനിടയ്ക്ക് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം ശാന്തതയോടെ ഈശോയെ കേട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു. കഥ കേട്ട് ഭക്ഷിക്കുന്ന കൊച്ചു കുഞ്ഞിനെപ്പോലെ അന്നത്തെ പ്രഭാത ഭക്ഷണം മുഴുവനായും കഴിച്ചു. അദ്ദേഹത്തിനുള്ള മരുന്നുകൾ എടുക്കാനായി പോയപ്പോൾ ഈശോ സംസാരിച്ചു. ആ രോഗിക്ക് വേണ്ടി ദൈവകരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. മരുന്നുകളെല്ലാം കൊടുത്ത ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോട്ടെ? അക്രൈസ്തവനായിരുന്നിട്ട് കൂടി അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്പസമയം ഈശോയെ സ്തുതിച്ചു. പിന്നീട് ഒരു കരുണയുടെ ജപമാല ആ രോഗിക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിച്ചു. ഈശോയെ, നിന്റെ മകൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ വീഴ്ചകളുടെയും മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ ഹിതം ഈ മകന്റെ മേൽ നിറവേറണമേ. ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ആമേൻ എന്ന് ആവർത്തിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. ദൈവസാന്നിധ്യത്താൽ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് മുൻപ് അദ്ദേഹത്തിനുള്ള മുറി ലഭിച്ചു. അവിടെ കൊണ്ടുചെന്നാക്കി യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം തിരതല്ലി. നിന്റെ മാതാപിതാക്കളോട് ഞാൻ അന്വേഷിച്ചതായി പറയണം എന്ന് എന്നോട് പറഞ്ഞു. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ദൈവസ്നേഹവും സമാധാനവും മനസ്സിൽ നിറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹത്തെ കാണാൻ പോയി. ഗ്ലാസ് ഡോറിലൂടെ നോക്കിയപ്പോൾ ശൂന്യമായ കട്ടിൽ മാത്രം. എന്റെ മനസ്സ് വിങ്ങി. അദ്ദേഹം പുലർച്ചെ മരിച്ചുപോയി എന്ന് അറിഞ്ഞു. ഹൃദയത്തിൽ കഠിന ഭാരം അനുഭവപ്പെട്ടു. ആശുപത്രിയുടെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ ഈശോയോട് ഒരു ചോദ്യം. ഈശോയെ, അദ്ദേഹം നിന്റെ അടുത്തുണ്ടോ? ഇത്ര വേഗം കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നോ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഈശോയെക്കുറിച്ച് കേട്ടും അവിടുത്തെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചും സഹനത്തിന്റെ ലോകത്തു നിന്നും അദ്ദേഹം യാത്രയായി. കുരിശിൽ വെച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എന്റെ കരുണയുടെ പ്രവാഹം ഒരാളെപ്പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1182. നാം ആഗ്രഹിച്ചത് ലഭിച്ചില്ലെന്ന് കരുതി പ്രാർത്ഥനകൾ പാഴായിട്ടില്ല. മറ്റൊരു വിധത്തിൽ അവയെല്ലാം ഫലം നൽകും. നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിന് അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചുപോകും എന്ന് സന്ദേശം നൽകി. കർത്താവ് കൃപ തോന്നി കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കും എന്ന് കരുതി ദാവീദ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് വിപരീതമായും ദൈവകരുണ ദാവീദ് പ്രതീക്ഷിച്ച വിധം പ്രകടമാകാതെയും കുഞ്ഞു മരണപ്പെട്ടു. എങ്കിലും അവൻ തന്റെ ദുഃഖത്തിന്റെ നാളുകൾക്ക് വിട പറഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ പോയി അവിടുത്തെ ആരാധിച്ചു. ദാവീദിന്റെ ത്യാഗോജ്വലമായ പ്രാർത്ഥനയുടെയും ആഴമേറിയ ദുഃഖത്തിന്റെ നടുവിൽ നടത്തിയ ദൈവാരാധനയുടെയും ഫലം മറ്റൊന്നായിരുന്നു. അന്യപുരുഷന്റെ ഭാര്യയുമായി ശയിച്ച് വ്യഭിചാരം ചെയ്യുകയും ചതിയിലൂടെ അവനെ കൊലപ്പെടുത്തി ഭാര്യയെ സ്വന്തമാക്കുകയും ചെയ്ത ദാവീദ് തന്റെ ഭർത്താവിനെ വഞ്ചിച്ച ബേത്ഷബ, കർത്താവിന് അനിഷ്ടമായ പ്രവൃത്തി ചെയ്ത രണ്ടുപേർ, അവരിൽ നിന്നും ലോകത്തിലെ സർവജ്ഞാനിയായ സോളമൻ ജനിച്ചു. ദൈവത്തിന്റെ അനന്തമായ കരുണയും സ്നേഹവും ദാവീദിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ഇപ്രകാരമാണ്. ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് വിപരീതമാംവിധം ഉത്തരം ലഭിച്ചാലും നിരാശപ്പെടരുത്. ദാവീദിനെ പോലെ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നും എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുക. സോളമന്റെ ജനനമെന്നോണം നമുക്കായി ദൈവം ഒരുക്കുന്ന അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുക. പ്രതികൂലങ്ങളിൽ അവിടുത്തെ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രഭാഷകൻ 7:10.